സഹായിക്കണമേ. ദിവസം സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. കുടുംബമായ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹത്തിന്റെ നാടുകളായി തിരുവാൻ സഭയുടെ ആകണമേ. വിവിധ ക്ലാസുകൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. മറ്റുമൊരു പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ നിലകളിൽ അതിന് നേതൃത്വം നൽകുന്നവരെ അവിടുത്തെ സന്നിധിയിൽ ഓർക്കുന്നു. കൃപയിൽ പൊതിയണമേ. അവിടുത്തെ ക്രൂശിന്റെ മറവിലായിട്ട് ഭാന സ്വർഗ്ഗയുടെ ആക്കണമേ. ഇബ്രാനെ ആദ്യോടൊന്ന് കൃപയാപരിക്കണമേ. ഇന്നത്തെ ക്ലാസ്സിനെ അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെ സമർപ്പിക്കുന്നു. പരിപൂർണമായ അവിടുത്തെ പരമുള്ള കാര്യങ്ങൾ തരുന്നു. അവിടുന്ന് നീ ഞങ്ങളോട് സംസാരിക്കണമേ. നിങ്ങൾ നിനക്കുന്ന എന്റെ പിതാവ് നിന്റെ പരിസ്ഥിതി റുഹായിക്കുന്ന ആളെ സുഖിത്തനായിട്ട് തന്നെ അമ്മേ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിക്കുന്നവരെ ഓർക്കുന്നു. നമ്മളെ കഴിഞ്ഞ ആഴ്ച വെളിപാട് പുസ്തകത്തിന്റെ 12 അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. ഇന്ന് അതിന്റെ ബാക്കിയുള്ള ഭാഗവും അതിന്റെ ക്വസ്റ്റ്യൻസും ഒന്ന് പറഞ്ഞു പോകാം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിനെ ഒന്നുകൂടെ ഒന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു പോകാം. നമുക്ക് അതൊന്ന് മനസ്സിൽ ഇരിക്കുകയും ചെയ്യും. 1 മുതൽ 6 വരെയുള്ള ഭാഗത്ത് 2 അടയാളങ്ങളെ സംബന്ധിച്ചായിരുന്നു പറഞ്ഞത്. സൂര്യനെ അണിഞ്ഞ സ്ത്രീയും മഹാസർപ്പവും. ഞാനിത് പറഞ്ഞത് വെളിപാട് പുസ്തകത്തിന്റെ മധ്യഭാഗത്തുള്ള ഭാഗമാണ്. സഭ ഏർപ്പെട്ടിരിക്കുന്ന പോരാട്ടത്തിന്റെ അതിന്റെ യഥാർത്ഥ ഭാവവും അതിന്റെ അന്തിമ ഫലവുമാണ് യോഹന്നാൻ ഇതിൽ വിശേഷിപ്പിക്കുന്നത്. സൂര്യനെ അണിഞ്ഞ സ്ത്രീ സഭാ പാരമ്പര്യത്തിൽ സഭ മാതാവിന്റെയും ദൈവ മാതാവിന്റെയും പ്രതീകമാണ്. ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ച ദൈവമാതാവ്, അതോടൊപ്പം തന്നെ ദൈവപുത്രൻ നിത്യമായി വസിക്കുന്ന സഭയുടെ പ്രതീകം. സഭയിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? സഭയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ലോകത്തിൽ ഈ ദൈവ സാന്നിധ്യം വെളിവാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ എത്രമാത്രം വിജയിക്കുന്നു എന്ന് നമുക്കറിയാം. പീഡകൾ നടക്കുന്ന സ്ത്രീയിലൊക്കെ പല ആളുകളും ആ ദൈവത്തെ വെളിവാക്കി കൊടുക്കുന്നതിന് അവര് അതുപോലെയുള്ള അവരുടെ ചിലരുടെ സാക്ഷ്യങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ നമ്മൾ കാണുമ്പോൾ അവര് ഒരു പരിധിവരെ ആ കാര്യത്തിൽ വിജയിക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് നോക്കും. പക്ഷെ നമ്മുടെ കാര്യത്തിൽ നമ്മൾ എത്രമാത്രം ക്രിസ്തുവിന്റെ സാക്ഷ്യമായി ദൈവത്തെ ലോകത്തിൽ വെളിവാക്കി കൊടുക്കുന്നതിൽ വിജയിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കാനുള്ള ഒരവസരം കൂടിയാണ്. ഇവിടെ സ്ത്രീ പ്രസവിച്ച കുട്ടിയെ നശിപ്പിക്കുവാൻ മഹാസർപ്പം സ്ത്രീയുടെ മുമ്പിൽ നിന്നു. സാത്താനുമായുള്ള ഏറ്റുമുട്ടൽ അനാദികാലം മുതൽ തന്നെ ഉള്ളതാണ്. അതിന്റെ തുടർച്ചയാണ് ചരിത്രത്തിൽ നടക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും എന്നും ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു. സഭ ലോകത്തിന്റെ മുമ്പിൽ ഒരു പക്ഷെ പരിഹാസമായിട്ട് തോന്നാം. എന്നാൽ ദൈവത്തിന്റെ ശോഭിത മണവാട്ടിയായി സ്വർഗത്തിൽ ദൈവസന്നിധിയിലാണ് എന്നുള്ളതാണ് സഭയുടെ പ്രിവിലേജ്. സഭയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് സ്വർഗീയ മണവാട്ടിയാണ് സഭ എന്നുള്ള ആ ഒരു ചിന്തയിൽ നമ്മൾ വരുമ്പോൾ മാത്രമാണ്. ഇവിടെ സ്ത്രീ പ്രസവിച്ച കുട്ടി ദൈവത്തിന്റെ അടുത്തിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും എടുക്കപ്പെട്ടു എന്ന് പറഞ്ഞു. കർത്താവിന്റെ മനുഷ്യാവതാര പ്രവർത്തനങ്ങളെ ഒന്നും അവിടെ പറഞ്ഞില്ല. പ്രസവിച്ചു, സ്വർഗത്തിലേക്ക് മഹിമയോടെ എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. ഇത് ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് രാജാതിരാജാവായി മഹിമയോട് വാഴുന്നു എന്നുള്ളതാണ്. ക്രിസ്തു രാജാതിരാജാവായി ന്യായാധിപനായി സ്വർഗോന്നതികളിൽ നിൽക്കുന്നു, ദൈവത്തെ പിതാവാം ദൈവത്തോടെ ഒപ്പം ആയിരിക്കുന്നു എന്നുള്ളതും യോഹന്നാന്റെ മനസ്സിൽ ഉള്ള ചിന്തയാണ്. മരുഭൂമി എന്ന് പറയുന്നത് ഒരേ സമയം കഷ്ടതയുടെയും ദൈവപരിപാലനയുടെയും അവസരമാണ്. ഒരർത്ഥത്തിൽ സഭ മരുഭൂമിയുടെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ ദൈവ പരിപാലനയും ദൈവ സംരക്ഷണയും മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. സഭയ്ക്ക് നേരിടുന്ന പീഡനത്തിന്റെ സമയത്ത് തമ്പുരാൻ കൈകളിൽ ഈ സഭയെ വഹിക്കും എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതാണ് കഴിഞ്ഞ ആഴ്ചത്തെ ചിന്തയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തത്. 1 മുതൽ 6 വരെയുള്ള ഭാഗത്ത് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. വീണ്ടും 7-18 ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നു. 7-ാം വാക്യത്തിൽ പിന്നെ സ്വർഗത്തിൽ ഒരു യുദ്ധം ഉണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. തന്റെ ദൂതന്മാരുമായി മഹാസർപ്പം പടവെട്ടി ജയിച്ചിട്ടതാണ്. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പവുമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. 7-9 ഭാഗമാണ് ഞാൻ കേട്ടത് വായിച്ചത്. And there was a war in heaven. Michael and his angels fought against the dragon. ഇവിടെ സ്വർഗത്തിലെ യുദ്ധമാണ്. നമ്മൾ ആദ്യ ഭാഗം 1 മുതൽ 6 വരെയുള്ള ഭാഗവുമായിട്ട് നോക്കുമ്പോൾ വലിയ ബന്ധം ഇതിന് കാണുന്നില്ല. ഇതൊരു വേറൊരു പ്രത്യേക പ്രാപ്തമായിട്ടാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. ആദ്യ ഭാഗത്ത് സൂര്യനെ അണിഞ്ഞ സ്ത്രീയും ഇതുമായിട്ട് വലിയ ബന്ധമൊന്നും കാണുന്നില്ല. രണ്ടിടത്തും പൊതുവായിട്ടുള്ളത് മഹാസർപ്പം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആദ്യ ഭാഗത്ത് സർപ്പത്തിന്റെ ശത്രു സ്ത്രീ പ്രസവിച്ച കുട്ടിയായിരുന്നെങ്കിൽ ഇവിടെ യുദ്ധം ചെയ്യുന്നത് മാലാഹമാരുടെ തലവനായ ഗബ്രിയേലാണ്, മീഖായേലാണ്. സ്വർഗത്തിലുണ്ടായ യുദ്ധത്തിൽ മീഖായേലും മാലാഹമാരുടെ സൈന്യവും മഹാസർപ്പത്തോടും അവന്റെ സൈന്യത്തോടും ഏറ്റുമുട്ടുന്നു. എന്നാൽ മഹാസർപ്പത്തിന് സ്വർഗീയ സൈന്യത്തെ ജയിക്കുവാൻ കഴിയുന്നില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മീഖായേലിന്റെ യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ കാലത്ത് പ്രജാതിക്കാർക്ക് തൊണ്ണിനിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. മീഖായേലിനെ അന്ത്യകാലത്ത് ഉപദ്രവങ്ങളിൽ നിന്ന് ഇസ്രയേലിനെ സംരക്ഷിക്കുന്ന കാവൽ മാലാഖയായിട്ട് ആണ് ഈ ദാനിയേലിന്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ടെസ്റ്റമെന്റ് ഓഫ് ദാൻ എന്ന അപോക്രിഫ ഗ്രന്ഥമനുസരിച്ച് ഗബ്രിയേൽ ദൈവത്തിനും മനുഷ്യർക്കുമുള്ള മധ്യസ്ഥനും ശത്രുവിന്റെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ആയിട്ടാണ് അവിടെ കാണുന്നത്. സാത്താനുമായി മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിക്കുന്നത് മീഖായേലാണ്. അതായത് യൂദായുടെ പുസ്തകം 9-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. യൂദയുടെ പുസ്തകം 9. മീഖായേൽ മോശയുടെ ശരീരത്തിന് വേണ്ടി പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണബുദ്ധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് യൂദയുടെ ലേഖനം 9-ാമത്തെ വാക്യത്തിൽ മീഖായേൽ മോശയുടെ ശരീരത്തിന് വേണ്ടി വാദിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ആത്യന്തികമായി തിന്മയെ ഉന്മൂലനം ചെയ്ത് വിജയം പ്രാപിക്കുമെന്ന് യോഹന്നാനിലൂടെ സമർത്ഥിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. മാലാഖമാരുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ടതുകൊണ്ട് പിശാചും സാത്താനും മഹാസർപ്പവുമായ പഴയ പാമ്പും അവന്റെ ദൂതന്മാരും ഭൂമിയിലേക്ക് തള്ളപ്പെട്ടു. അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. പിശാച്, സാത്താൻ, മഹാസർപ്പം, ഇത് 3 പറയുന്നുണ്ട്. അത് ഭൂമിയിലേക്ക് തള്ളപ്പെട്ടു. ഇത് യുഗാന്ത്യത്തിന്റെ ചിന്തയായിട്ടാണ് ഇവിടെ കാണുന്നത്, യുഗാന്ത്യത്തിന്റെ ഭാഗമായിട്ടാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ലൂക്കോസ് 10:18. സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. സാത്താൻ മിന്നൽ പോലെ ആകാശത്തിൽ നിന്ന് വീഴുന്നത് കണ്ടു. അപ്പൊ സാത്താന്റെ വീഴ്ചയെ കുറിച്ച് അവിടെ പറയുന്നത്, അത് കർത്താവ് പറയുന്നതാണ്, ഇത് നടന്ന കാര്യമല്ല, ഫ്യൂച്ചറിൽ നടക്കാനായിട്ടുള്ള കാര്യമാണ്. അപ്പൊ സാത്താന്റെ വീഴ്ചയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇത് യുഗാന്ത്യത്തിന്റെ ഒരു ചിന്തയായിട്ട് ഇവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ദ നൈൻത് വേഴ്സ്, ത്രീ നെയിംസ് ആർ യൂസിങ്, ദ ആൻഷ്യന്റ് സർപ്പന്റ്, ഡെവിൾ, സൈറ്റൻ, ഓർ ദീസ് നെയിംസ് ഡിസ്ക്രൈബ് ദ ഈവിൽ ബീയിംഗ്. To understand this concept of Satan, we must first understand what the word Satan means. Satan originally meant simply an adversary. Yedirali. Ida ulpathi pustakam thile adinte adanusarichaanu. Ulpathi pustakam 3rd adhyayam 1 mudalulla vakyathinte anusarichaanu Satan ennulla palaye varambu ennulla വാക്ക് അവിടെ പറയുന്നത്. ഉൽപ്പത്തി 3:1-15 വരെയുള്ള ഭാഗത്ത് ആദ്യ മാതാപിതാക്കളെ വഞ്ചിച്ച സാത്താൻ, അതാ പഴയ പാമ്പ്, സാത്താൻ എന്നുള്ള വാക്കവിടെ പറയുന്നത്. എന്നാൽ സാത്താൻ ഒറിജിനലി മെൻറ്റ് അഡ്വേഴ്സറി എന്നുള്ള ഒരു വാക്കാണ്, ഒരു രീതിയിലാണ് കാണുന്നത്. ഇത് എതിരാളി. നമുക്കറിയാം സംഖ്യാപുസ്തകം 22:22 അവിടെ ബാലാമിനെതിരെ എതിരാളിയായിട്ട് ദൈവത്തിന്റെ ദൂതൻ നിൽക്കുന്നു. അവിടെയും അഡ്വേഴ്സറി എന്നുള്ള വാക്ക ഉപയോഗിക്കുന്നത്. അപ്പം ഇത് ഇവിടെ സാത്താൻ എന്നുള്ളത് എതിരാളി എന്നുള്ളത് ഒരു വാക്കാണ്. മനുഷ്യരിൽ നന്മ കാണാതെ കുറ്റമാരോപിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ് സാത്താന്റെ പ്രവൃത്തിയുടെ ഉദ്ദേശം. അവന്റെ സ്വഭാവവും അവന്റെ പ്രവർത്തനവും അനുസരിച്ചാണ് എതിരാളി എന്നുള്ള പേര് അവിടെ വരുന്നത്. അവന്റെ സ്വഭാവത്തിനനുസരിച്ചാണ് ആ പേര് വന്നിരിക്കുന്നത്. യഹൂദാസൻ അനുസരിച്ച് സൈറ്റൻ വാസ് ആൻ ഏഞ്ചൽ ഹു കൺസീവ്ഡ് ഇമ്പോസിബിൾ തോട്ട്സ് ഫോർ പ്ലേസിംഗ് ഹിസ് ത്രോൺ ഹയർ ദാൻ ദാറ്റ് ഓഫ് ഗോഡ്. അത് ഇനോക്കിന്റെ പുസ്തകം രണ്ടാം പുസ്തകം 29:4-5 വാക്യങ്ങൾ അത് പറയുന്നുണ്ട്. അതിന്റെ വേദപുസ്തകത്തിലും പലയിടത്ത് കാണുന്നുണ്ട്. ആൻഡ് വാസ് കാസ്റ്റ് ഔട്ട് ഓഫ് ഹെവൻ, ദൈവതുല്യനാകാൻ ശ്രമിച്ച് വീണുപോയ മലാഹ. 1 Timotheos 3:6 അത് പറയുന്നുണ്ട്. അത് വേദപുസ്തകത്തിൽ പലയിടത്തും കാണുന്ന ചിന്താഗതിയാണ്. നിഗളിച്ചിട്ട് പിശാചിന് വന്ന് പിശാവതിയിൽ അകപ്പെടാതിരിക്കാൻ എന്നവിടെ പറഞ്ഞു. നിഗളിച്ചിട്ട് പിശാചിന് വന്ന് പിശാവതിയിൽ അകപ്പെടാതിരിക്കാൻ. അപ്പം നിഗളം മൂലം സ്വർഗത്തിൽ നിന്ന് വീണുപോയ മാലാഹമാരുടെ കൂട്ടത്തിൽ ഈ അങ്ങനെയുള്ളവരെ സൈത്താൻ എന്നുള്ള വാക്ക് പറയുന്നുണ്ട്. പിന്നെ ബാബിലോണിയൻ ഹാസ് എ സിമിലർ സ്റ്റോറി ഓഫ് ഇസ്താർ, ദ ഗോഡ് ഓഫ് ദ മോർണിംഗ് സ്റ്റാർ. He too rebelled against God and was cast down from heaven. There is one definite reference to this old story in the Old Testament. Isaiah 14:12. Avade, how you are fallen from heaven, O day star, son of dawn. Ennavade parayunnu. The sin which caused the fall from heaven was pride. നിഗളം, നിഗളത്തിന്റെ പരിണത ഫലമായിട്ടാണ് അത് വീണത്. നമ്മള് ബുക്കിലും അത് തന്നെയാണ് വായിച്ചത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു ബൈബിൾ പാപം എന്ന് പറയുന്നത് നിഗളം ഒരു വലിയ പാപമായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പം നിഗളത്തിൽ നിന്നുള്ള വിടുതലും മനുഷ്യനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് നോമ്പിന്റെ സമയത്ത് അത് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മൾ അറിയാതെ നിഗളിച്ചു പോകാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നിഗളിച്ച് പോകാറുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ അതിനേക്കാൾ മുന്നിലാകണമെന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ ഉള്ളതും പാപമാണ് എന്നിവിടെ ഓർപ്പിക്കുന്നു. യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ സൈത്താനെ കാണുന്നുണ്ട്. സൈത്താൻ യോബിന്റെ പുസ്തകം 1:6-9. There is a strong line of thought in the Old Testament in which Satan is still an angel under God's command and with access to the presence. In Job, we find Satan numbered amongst the sons of God and possessing access to his presence. അവിടെ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പായി നിൽക്കുന്ന ഒന്നായിട്ടാണ് അവിടെ പറയുന്നത്. He has access in God's presence. അപ്പൊ ഇവിടെ സ്വർഗത്തിൽ നിന്ന് വീണു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അല്പം ചിന്താക്കുഴപ്പമുണ്ടാകുന്ന ഒരു വിഷയമാണ്. സ്വർഗത്തിൽ പിശാചുണ്ടോ, പിശാചിന്റെ സ്വാധീനമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാനായിട്ട് വെക്കും. ഇവിടെ പറയുന്ന സ്വർഗത്തിൽ നിന്ന് അവര് വീണ്ടും ഇതായിട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് അതിനെ അങ്ങനെ പറയുമ്പോൾ അത് കേൾക്കാനായിട്ട് വെക്കും. നമ്മുടെയൊക്കെ ചിന്താഗതി സ്വർഗം പരിപൂർണമായി പ്യുവറായിട്ട് ഉള്ള ഒന്നാ. പക്ഷെ ഏദൻ തോട്ടത്തിലും പാപം ഉണ്ടായിരുന്നു. സ്വർഗത്തിലുള്ളവർ പാപത്തെ അതിജീവിച്ചവരാ. പാപത്തിന് അടിമപ്പെട്ടവർ അവിടെ ഇല്ല. അതുകൊണ്ടാണ് ഏദൻ തോട്ടത്തിൽ കാണുന്നത്. ഇവിടെയും അവിടെ ഇത് പറയുന്ന അവരെ എടുത്ത്. അപ്പോൾ സ്വർഗ അവിടെയും പാപത്തിന്റെ സാഹചര്യമുണ്ട്, സാധ്യതയുണ്ട്. പക്ഷെ അവിടെ ഉള്ളവരൊക്കെ പാപത്തെ അതിജീവിച്ചവരാണ് എന്നുള്ളത്. ഫോർ ദ മോസ്റ്റ് പാർട്ട് ഓഫ് ദ വേൾഡ് സേറ്റൻ വാസ് വെരി മച്ച് അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ഗോഡ്. ഓൾഡ് ടെസ്റ്റമെന്റിൽ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. സ്വർഗവും അവിടെയും ഉണ്ട്, പക്ഷെ ദൈവത്തിന് വിധേയമായിട്ട് മാത്രമേ ഉള്ളൂ. ദൈവം അനുവാദം കൊടുത്തെങ്കിൽ മാത്രമേ അവന് പ്രവർത്തിക്കാനായിട്ട് ഒക്കുകയുള്ളൂ. സ്വർഗത്തിലുള്ളവർ പാപത്തെയും അതിന്റെ സാഹചര്യങ്ങളെയും അതിജീവിച്ചവരാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഓർക്കണം. ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് വി നെവർ റീഡ് ഡെവിൾ. നെക്സ്റ്റ് ഡെവിൾ എന്നുള്ള വാക്കാണ് ഡെവിൾ. ഓൾഡ് ടെസ്റ്റമെന്റിൽ ഡെവിൾ എന്നുള്ള വാക്കില്ല. ഓൾദോ സംടൈംസ് വി കം അക്രോസ് ഡെവിൾ. But in the New Testament, Satan becomes the devil. The Greek word is diabolos, literally slanderer. In the New Testament, we find that in the story of temptation, avada pala vaakkal upayogikkunnunde, tempter, devil, aa padangalokke avade upayogikkunnathu, parishagan, satan ennulla vaakku avade parayunnundu. He puts the terrible schemes in the betrayal Judas minds. Yuda Satan avan praveshichu, Peter praveshichu. Okay, nammala slanderer ennulla oru arthathil chadiyan nunayan ennulla arthathil adu kaanunnathu palaya nirathu kaanunnilla. Malayalathil pishaj ennum suryanil aagal karsa nammala valappol avade kaanunnu aagal nammude പ്രമ്യോനിലൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു ഒരു റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുന്ന ഒരു പദം ആകൽ കർത്ത. ഡയാബോളോസ് എന്നുള്ള വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കുറ്റാരോപണവും നുണയും തമ്മിൽ വലിയ വ്യത്യാസമില്ല. വഞ്ചകനും നുണയനും കുറ്റാരോപണം നടത്തുന്നവരുമായ സാത്താന്റെ മേലുള്ള മീഖായിലിന്റെ വിജയമാണ് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ളത്. Satan becomes the enemy of God എന്നുള്ളതാണ് പൊതുവായിട്ട് നമുക്ക് പറയാനായിട്ട് നോക്കുന്നത്. ഡോട്സ് പ്രേയറിൽ ഡെലിവറസ് ഫ്രം ദ ഈവിൾ വൺ എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ മൂന്ന് പദം ഉപയോഗിച്ചിരിക്കുന്നത് ആ വിജയത്തിന്റെ പ്രാധാന്യവും മഹാസർപ്പം ഉയർത്തിയ ഭീഷണിയുടെ ഗൗരവവും ചൂണ്ടിക്കാണിക്കുന്നതിനാണ് സാത്താന്റെ വിവിധ പേരുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വീണ്ടും 10-11 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ, അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഗ്ലോറിഫൈഡ് മാർട്ടേഴ്സിന്റെ സോങ്ങ. ദൈവത്തിന്റെയും ക്രിസ്തുവിന്റെയും വിജയത്തിൽ സ്വർഗീയ സൈന്യം സ്തുതി പാടുന്നു. And I heard a loud voice saying in heaven, Now is come salvation, and strength and kingdom of our God and the power of his Christ. For the accuser of our brethren is cast down, which accused them before our God day and night. And they overcome him by the blood of the Lamb and by the word of their testimony, and they loved not their lives into the death. ഇവിടെ മലഹമാര് മാത്യേഴ്സിന്റെ പാട്ടാണ്. സ്വർഗീയ സൈന്യം സ്തുതിഗീതം പാടുന്നു. മീഖായേലും സൈന്യവുമാണ് പോരാടിയതെങ്കിലും അവർ ദൈവത്തിന്റെ ദൂതന്മാരാണ്. ദൈവത്തിന്റെ ദൂതന്മാരാകിയാൽ വിജയം ദൈവത്തിൻ്റെതാ. നന്മയുടെ അന്തിമ വിജയത്തെയാണ് മാലാഹമാർ ആഘോഷിക്കുന്നത്. സാത്താന്റെ മേലുള്ള വിജയത്തിലൂടെ ദൈവരാജ്യം സമ്പൂർണമായി സ്ഥാപിതമായി കഴിഞ്ഞു. മഹാസർപ്പത്തെ സ്വർഗീയ സ്ഥാനങ്ങളിൽ നിന്ന് തള്ളിയിടുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാകും. എന്നാൽ ഭൂവാസികൾക്ക് അത് വലിയ കഷ്ടമായിട്ട് ഭവിക്കും. ഭൂമിക്കും സംസ്ഥാനത്തിനും അയ്യോ കഷ്ടം എന്ന് മാലാഹമാർ വിളിച്ചു പറയുന്നു. ഇനിയും സാത്താന്റെ ഏക ലക്ഷ്യം മനുഷ്യരെ പീഡിപ്പിക്കുക എന്നുള്ളതാ. തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ അവൻ പ്രവർത്തിക്കും. അതിനായി അവൻ ഭരണാധികാരികളെ ഉപയോഗിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാത്താനും മനുഷ്യരെയാണ് ഉപയോഗിക്കുന്നത്. സാത്താൻ ഡയറക്റ്റ് ആയിട്ടല്ല, സാത്താന് വേണ്ടി ചാഞ്ഞു കൊടുക്കുന്ന മനുഷ്യരെയാണ് സാത്താനും എടുത്ത് ഉപയോഗിക്കുന്നത്. നമ്മളെയൊക്കെ പല ദിനങ്ങളിൽ സാത്താന് ഉപയോഗിക്കാറുണ്ടോ എന്ന് ചിന്തിക്കണം. നമ്മൾ സാത്താന് വേണ്ടി വഴങ്ങി കൊടുത്താൽ, ചാഞ്ഞു കൊടുക്കുമ്പോൾ സാത്താന്റെ പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി നമ്മളും മാറും. സാത്താനും മനുഷ്യരിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. This passage says in his cast down, cast out of heaven and has come down to earth. His power in heaven is broken, but he has still power on earth. And the rages ferociously because he knows that all that he has left is fertile upon his earth before he is finally destroyed. ഇവനെ അല്പകാലത്തില്ലെങ്കിൽ ഇവനെ പൂട്ടിയിടുന്നതിന് മുമ്പായി ഇവന് കുറച്ച് സമയം ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കി മഹാക്രോധത്തോടെ ഇവൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. The glorified martyrs, ഈ മാർട്ടേഴ്സ് എന്ന് പറയുന്ന അവര് സ്തുതിഗീതം പാടാൻ കാരണം, this picture then shows we might call the cleansing of heaven. കാരണം സാത്താന്റെ സാധ്യതകൾക്ക് പോലും സാത്താന്റെ സ്വാധീനത്തിൽ നിന്നും ഒക്കെ അവിടുന്ന് വിടുതൽ പ്രാപിച്ചു. The cleansing of heaven. It is for this reason that the martyrs is glorified, sing their song of triumph. അരെ മാർട്ടിയേഴ്സ് എന്ന് പറയുന്നത്, മാർട്ടിയേഴ്സ് എന്ന് പറയുന്നത് ഓവർകം സൈറ്റൻ, ദോസ് ഹു ഹാവ് ഓവർകം സൈറ്റൻ. സഹോദരന്മാര് അവര് ലോകത്തെ ജയിച്ചവരാ. Martyrdom is itself a conquest of Satan. The martyrs has proved superior to every seduction and to every threat and even to the violence of Satan. Here is a dramatic truth of life. Every time we choose to suffer rather than to be disloyal to the defeat of Satan. Avara maranapadyantham vishwasthate aacharichavara. അവർ സത്യത്തിന് വേണ്ടി നിലകൊണ്ട്, ലോയൽറ്റിക്ക് വേണ്ടി നിലകൊണ്ട് അതിനുവേണ്ടി ജീവൻ കൊടുത്തവരാ. ദ വിക്ടറി ഓഫ് ദ മാർട്ടിയേഴ്സ് ഈസ് വൺ ത്രൂ ദ ബ്ലഡ് ഓഫ് ലാംബ്. ദർ ആർ ടു മീനിങ് ഹിയർ. ഫസ്റ്റ്, ഓൺ ഹിസ് ക്രോസ് ആൻഡ് ത്രൂ ഹിസ് റെസറക്ഷൻ, ജീസസ് ഓവർകം ഫോർ എവർ ദ വേഴ്സ് ഈവിൾ കുഡ് ഡു ടു ഹിം. And those who entrusted their lives to him share in that victory. That time through the sacrifice of Jesus Christ on the cross, sin is forgiven. When a man accepts the faith that Christ has done for him, his sins are wiped out. And when he is forgiven, there is nothing for which he can falsely accuse. ഒരങ്ങനെയുള്ള അനുഭവത്തിലൂടെ കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. അവരുടെ കഷ്ടാനുഭവത്തെയും ക്രൂശിനെയും അതേ രീതിയിൽ സ്വീകരിച്ച് അവനു വേണ്ടി കഷ്ടത സഹിച്ച് കടന്നുപോയവരാണ് മാർട്ടിയേഴ്സ്. അവർ ആ ഒരു രീതിയിലും വിജയം കൈവരിച്ചതാണ്. മാർട്ടിയേഴ്സ് ആർ വിക്ടോറിയസ് ബിക്കോസ് ദേ ലീവ് ദ ഗ്രേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഗോസ്പൽ. ദേ ഡിഡ് നോട്ട് കൺസിഡർ life more important than loyalty. He ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 12:25 പറയുന്നുണ്ട്, He who loves his life loses it, and he who hates his life in this world will keep it for eternal life. സ്വന്തം ജീവന് വേണ്ടി പരിശ്രമിക്കുന്നവനെ കളയും, നഷ്ടപ്പെടുത്തവൻ നേടും. കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. മാർട്ടിയേഴ്സ് ആ ഒരു നിലയിൽ അവരുടെ ആത്മാവിനെ അവരുടെ ജീവനെ സമ്പാദിച്ചവരാണ്. അവര് സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുന്നു എന്നുള്ളതും നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. അവരുടെ സന്തോഷത്തിന്റെ കാരണം സാത്താന്റെ സ്വാധീനത്തിൽ നിന്ന് അവര് വിമുക്തരായി എന്നുള്ളത് ഇവിടെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വീണ്ടും അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായി. 14 വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, അവർ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. മാലാഖമാരുടെ സ്തുതിഗീതം, മാർട്ടിയേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഇത് മാലാഖമാരുടെ സ്തുതിഗീതത്തിലും ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ്. കാരണം മീഖായേലും സൈന്യവും മാത്രമല്ല, വിശ്വാസികളെല്ലാം ഈ സാത്താനെ ജയിച്ചവരാണ്. എങ്ങനെയാ? പരിശുദ്ധ മാമോദീസയിലൂടെ. നമ്മളൊക്കെ സാത്താനെ ജയിച്ചവരാണ് മാമോദീസയിലൂടെ. ഒന്ന് യോഹന്നാൻ 2:13, ബാല്യക്കാരെ നിങ്ങൾ ലോകത്ത് ജയിച്ചിരിക്കുന്നതിനാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. അവിടെ പറയുന്നു സാത്താനെ ജയിച്ചാൽ നിങ്ങൾ ഇവിടെ പറയുന്നു. അപ്പോൾ ഒരു വിജയത്തിന്റെ അടിസ്ഥാനം കുഞ്ഞാടിന്റെ ജീവനുള്ള രക്തമാണ്, കർത്താവിന്റെ ക്രൂശുമരണവും ഉദ്ധാനവുമാണ്. അപ്പം മാർട്ടിയേഴ്സിനെ പോലെ തന്നെ നമ്മളും ഈ സാത്താനെ ജയിക്കുന്നവരാണ്. പരിശുദ്ധ മാമോദീസയിലൂടെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ മരണത്തിലും ഉദ്ധാനത്തിലും പങ്കാളികളായി തീർന്നു. അങ്ങനെയുള്ള വിശ്വാസികൾ സാത്താനെ ജയിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വം ഈ വിളിച്ച വിളിക്ക് അനുകൂലമായിട്ട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നിലനിർത്തേണ്ട ചുമതല നമുക്കുണ്ട്. വീഴാ നിൽക്കുന്നു എന്നുള്ളവൻ വീഴാതെ ഇരിപ്പാൻ സൂക്ഷിക്കണം. റോമാലേഖനം 6:3-5 പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലോ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ നാം ഏകീഭവിച്ചവരെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പദവിയാണ്, നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു പ്രിവിലേജ് ആണ്. പക്ഷെ അറ്റ് ദി സെയിം ഇറ്റ്സ് എ ചലഞ്ച്, ഒരു വെല്ലുവിളിയാ. ദൈവം തന്നിരിക്കുന്ന വിശ്വാസത്തിനനുസരിച്ച് ജീവിപ്പാൻ, അതിനനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണമുള്ള ഒരു വിളിയും ഉത്തരവാദിത്വമുണ്ട്. അത് നമ്മൾ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് നമ്മൾ അടുത്ത ആഴ്ച കഷ്ടാനുഭ ആഴ്ചയിലേക്ക് കടന്നു വരുന്നു. നോമ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. നമുക്ക് ആ രീതിയിൽ നമുക്ക് ലോയൽറ്റി കാണിക്കാനായിട്ട് ഒക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. The dragon that is the devil, on being cast out of heaven and descending to earth, attacked woman who was the mother of the man child. We have seen that woman stands for the church in its widest sense of God's chosen people, from the midst of whom God's anointed one comes. Nammala sapha ennu parayunnathu therinjedukkappettavarana, chosen people aanu. Nammala adu koorthirikkanam. ഇവിടെ മഹാസർപ്പത്തിന്റെ പോരാട്ടം തുടരുകയാണ്. സ്ത്രീ പ്രസവിച്ച് കുട്ടിയെ നശിപ്പിക്കുന്നതിൽ സാത്താൻ പരാജയപ്പെട്ടു. സ്വർഗത്തിലെ യുദ്ധത്തിൽ പൂർണ്ണമായി കീഴടക്കപ്പെടുകയും ചെയ്തു. അവിടെ നിന്നും ഭൂമിയിലേക്ക് തള്ളപ്പെടുകയും ഇനി മഹാക്രോധത്തോടെ ആൺകുട്ടിയെ പ്രസവിച്ച് സ്ത്രീയെ ഉപദ്രവിക്കുകയാണ് സ്ത്രീ. ഇത് പുതിയ ഇസ്രയേലാവുന്ന സഭയാണ്. ക്രിസ്തുവിനെതിരെയുള്ള സാത്താന്റെ കോപം സഭയുടെ നേരെ ആയിരിക്കുന്നു. തുടർന്നുള്ള പ്രമേയത്തിൽ സ്ത്രീ അവിടെ സന്തതിയുടെയും വീടെയാണ്. സാത്താന് ക്രിസ്തുവിനോടുള്ള എതിർപ്പിൽ നിന്നും ശത്രുതയിൽ നിന്നുമാണ് സഭയോടുള്ള പോരാട്ടം ആരംഭിച്ചത്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, തനിക്ക് നേരിട്ടതുപോലെയുള്ള നിന്ദയും പരിഹാസവും എന്റെ ശിഷ്യന്മാർക്കുണ്ടാകും. മഹാപുരോഹിത പ്രാർത്ഥനയിൽ അത് അതിന്റെ ചിന്ത നമുക്ക് കാണുവാനായിട്ട് നോക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം പൗലോസിന്റെ മാനസാന്തരത്തിന്റെ സന്ദർഭം ആക്ട്സ് 9:4. എന്നെ ഉപദ്രവിക്കുമ്പോൾ, സഭയെ ഉപദ്രവിക്കുമ്പോൾ എന്നെയാണ് ഉപദ്രവിക്കുന്നത് എന്ന് അവിടെ കർത്താവ് പറയുന്നുണ്ട്. The dragon can injure the child by injuring the mother. That is to say, to injure the church is to injure Jesus Christ. The words of risen Christ to Saint Paul on the Damascus road were, Saul, Saul, why do you persecute me? Paul's persecution had been directed against the church, but the risen Christ makes it clear that persecution of the church is persecution of himself. We have already seen that the escape of mother to the desert place, but the escape of woman and the attack of dragon. John uses two pictures very familiar to the Old Testament. One, woman escaped the two wings of the great eagle. And second, the picture of flood of water cast out by the serpent. ഭൂമിയിലേക്ക് തള്ളിക്കിടഞ്ഞ മഹാസഭം ആൺകുട്ടിയെ പ്രസവിച്ച് സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തന്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടെന്ന് വലിയ കഴുകന്റെ ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോട് അകലെ ഒരു കാലവും ഇരുകാലവും മരക്കാലവും പൂറ്റി സംരക്ഷിച്ചു. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി സ്ത്രീക്ക് തുണനിന്നു. മഹാസർപ്പം വായിൽ നിന്ന് ചാടിയ നദിയെ ഭൂമി വായി തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. രണ്ട് കാര്യങ്ങൾ അവിടെ പ്രത്യേകമായിട്ട് പറയുന്നു. കഴുകന്റെ ചിറക് ലഭിച്ചു. സ്ത്രീയുടെ പിന്നാലെ മഹാസർപ്പം ചെല്ലുന്നത് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇസ്രായേൽ ജനതയെ പിന്തുടർന്ന ഫറവോനെ അനുസ്മരിക്കുന്നതാണ്. സ്ത്രീക്ക് കഴുകന്റെ ചിറക് ലഭിച്ചു എന്ന പ്രസ്താവന നിങ്ങളെ കഴുകന്മാർ ചിറകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തി എന്ന് സീനായ് മലയിൽ പുഴുങ്ങിയ ശബ്ദത്തിന്റെ മാറ്റുലിയ. മരുഭൂമിയിൽ ദൈവമൊരുക്കിയ സ്ഥലത്തേക്ക് സ്ത്രീ പറഞ്ഞു പോകുന്നു. ദൈവ ശക്തിയുടെയും വിടുതലിന്റെയും പ്രതീകമാണ് സ്ത്രീക്ക് ലഭിച്ച വലിയ കഴുകന്റെ ചിറക്. മോശയുടെ പാട്ടിലത് പ്രത്യേകമായിട്ട് പറയുന്ന ആ സംഭവം അറിയാം. ആവർത്തന പുസ്തകം 32:11. കഴുകൻ തന്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ തൻ ചിറകു വിരിച്ച് അവനെ എടുത്ത് തന്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. പീഡിതരുടെ ആത്മീയ അഭയകേന്ദ്രമായ മരുഭൂമിയിലേക്ക് സ്ത്രീ രക്ഷപ്പെടുന്നു. പീഡയുടെ കാലത്ത് ദൈവം തന്റെ പ്രിയപ്പെട്ടവർക്ക് ശക്തിയുടെയും ആത്മീക വളർച്ചയുടെയും ചിറകുകൾ നൽകി സംരക്ഷിക്കും എന്നുള്ളതാണ് അവിടെ കാണുന്നത്. നമ്മുടെ ആവർത്തന പുസ്തകത്തിൽ അവിടെ ചിറകുടർത്തി കൂടനക്കി ചിറകു വിരിച്ച് സംരക്ഷിക്കുന്ന ഒരു സംഭവമുണ്ട്. ഉയരങ്ങളിൽ കഴുകനെ നമുക്കറിയാം, കഴുകൻ ഉയരങ്ങളിലാണ് കൂട് വെക്കുന്നത്. വലിയ മരത്തിന്റെ ഏറ്റവും ഉയരമുള്ള ചില്ലയിൽ ആണ് കഴുകൻ കൂട് വെക്കുന്നത്. ഇത് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിയുന്നത് വരെ വളരെ താല്പര്യത്തോടെ ഇതിനെ സംരക്ഷിക്കും. പക്ഷെ ഒരു സമയമാകുമ്പോൾ ഈ കഴുകൻ ഈ കൂടനക്കി കളയും. എന്തിനാണ് ചോദിച്ചാൽ, ഇത് കുഞ്ഞുങ്ങളോടുള്ള വെറുപ്പോ വിദ്വേഷമോ അല്ല, മറിച്ച് ഇത് ഈ കൂടിനകത്ത് ഇവിടെ സന്തോഷത്തോടെ ഈ ഒരുക്കിയിരിക്കുന്ന മെത്ത പോലെയുള്ള കാര്യത്തിനകത്ത് ഒരുങ്ങി അത് എന്നും ഇരുന്നാൽ അതിന്റെ ചിറകുകൾ മുളയ്ക്കുകയില്ല. ഇത് കൂടനക്കുമ്പോൾ ഇത് താഴെ വീഴും. താഴോട്ട് വീഴുമ്പോഴാണ് ഇത് അതിന്റെ ചിറകുകൾ അനക്കി ഈ ചിറകുകൾക്ക് ബലം തരുന്നത്. പക്ഷെ ഏതെങ്കിലും നിമിഷത്തിൽ ഈ കഴുകൻ താഴെ വീഴാൻ പോകുന്നു, ഇല്ലെങ്കിൽ ഇതിന് കഴിയാതെ പോകുന്നു എന്ന് തോന്നുമ്പോൾ അതിന്റെ താഴെ ചിറകു ഉടർത്തി ഈ തള്ളക്കഴുകൻ ഇതിനെ കാത്തു സംരക്ഷിക്കുന്നു. അതുപോലെയാണ് ദൈവം പ്രതികൂലതയുടെ നടുവിൽ തന്റെ ഭക്തനെ തന്റെ മക്കളെ കാത്തു സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തെ ആശയം. പുതിയ എരുസലേമിലെ ജീവിതത്തിന് പീഡകളുടെയും കണ്ണുനീരിന്റെയും വേദനകളുടെയും മരുഭൂമിയിൽ കൂടെ മനുഷ്യൻ കടന്നു പോകണം എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. The woman escaped in two wings of great eagles, the upbearing arms of God. ഇവിടെ പറയുന്നത് വി മേ നോട്ട് ദാറ്റ് മെൻ കെയിം ടു അലിഗ്രൈസ് ദി സ്ക്രിപ്ചർ. ഹിപ്പോളിറ്റസ് എന്ന് പറയുന്ന സഭാപിതാവ് എന്ന് പറയുന്നത് ദ ഈവിൾ ഈഗിൾസ് വിങ്സ് ദ സിംബൽ ഓഫ് ദ ടു ഹോളി ആംസ് ഓഫ് ക്രൈസ്റ്റ് ഔട്ട്സ്ട്രെച്ച്ഡ് അപ്പോൺ ദ ക്രൂസ് എന്ന് പറയും. ഈ ചിറകുകൾ, ഈ വിരിച്ച രണ്ട് ചിറകുകൾ ഇത് കുരിശിന്മേൽ നീട്ടിയ തമ്പുരാന്റെ കരങ്ങളാണ്. അത് സംരക്ഷിക്കുന്ന കരങ്ങളാണ്, മനുഷ്യനെ കാത്തു പരിപാലിക്കുന്ന കരമാണ്, മനുഷ്യനെ സൂക്ഷിക്കുന്ന കരമാണ്. ഇങ്ങനെ സഭയെ സംരക്ഷിക്കും എന്നുള്ളതാണ് ഇതിലൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും എന്നുള്ളത് ദാനിയേലിന്റെ വാക്കുകൾ തന്നെയാണ്. പീഡയുടെ സമയമായ മൂന്നര വർഷം ദൈവം സഭയെ കാത്തു സംരക്ഷിക്കും എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് സർപ്പം തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളം ചാടിച്ചു. എന്നാൽ ഭൂമി വായ് തുറന്ന് ആ നദിയെ വിഴുങ്ങിക്കളഞ്ഞു. പഴയ നിയമത്തിൽ ജലപ്രവാഹവും വെള്ളപ്പൊക്കവും അതിശക്തമായ തിന്മയുടെയും കഷ്ടതയുടെയും പ്രതീകമാണ്. 18:4 അഗാധ പ്രവാഹങ്ങൾ എന്നെ വളഞ്ഞു. മഹാസർപ്പവും സൈന്യവും അന്ത്യകാലത്ത് സഭയ്ക്കെതിരെ അഴിച്ചുവിട്ട് ശക്തമായ പീഡനത്തിന്റെ അടയാളമാണ് ഇതൊക്കെ. When the dragon ejected the floods of water, the earth swallowed them up. And so the woman was saved. It is not difficult to see where John got this picture. It quite often happened in the Asia Minor that rivers were swallowed up in the sand only to reappear after traveling a distance underground. There was, for instance, a case of this near Colossia, an area which John must have known well. അപ്പൊ അങ്ങനെ ഒരു ബേസിലായിരിക്കാം ഇത് എഴുതിയേക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു സീ വാട്ട് ദ പിക്ചർ മീൻസ്.
The symbolism is very likely this. Nature itself is on the side of the man who is faithful of his Christ.
നദിയെ ഭൂമി വിഴുങ്ങി എന്നുള്ളത് കോരഹിന്റെ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലും ഇതിനെ കാണാനായിട്ട് നോക്കും. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 16:30 അവിടെ സംഖ്യാപുസ്തകം 16:30 യഹോവ മോശയോടും മഹരോനോടും ഈ സർഹയുടെ മധ്യേ നിന്ന് മാറിപ്പോകും. അവിടെ താവോട്ട് വായിക്കുമ്പോൾ ഭൂമി വിഴുങ്ങിയത് അവിടെ കാണുവാനായിട്ട് നോക്കും. 16:30 താവോട്ടുള്ള ഭാഗങ്ങൾ ആ സംഭവമാണ് വായിക്കുന്നത്. കർത്താവ് പത്രോസിനോട് പറയുന്നു, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. സാത്താൻ അഴിച്ചുവിട്ട മരണത്തിന്റെ ശക്തികൾക്ക് സഭയെ നശിപ്പിക്കാനായിട്ട് ഒക്കത്തില്ല. തിന്മയെ നശിപ്പിക്കുന്ന ഉപാധിയായി ദൈവം പ്രകൃതി ശക്തികളെയും അവിടെ ഉപയോഗിക്കും. നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നതിനെ നശിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നശിപ്പിക്കുവാനായിട്ടാണ് ഇവിടെ സർപ്പം വായിൽ നിന്ന് നദി ഒഴുക്കിയതും. പക്ഷെ അതിനെ പോലും നശിപ്പിക്കുന്ന ആ ദൈവത്തിന്റെ ശക്തിയാണ് ഇവിടെ കാണുന്നത്. പൈശാചിക ശക്തികൾ സാത്താൻ അഴിച്ചുവിട്ട മരണത്തിന്റെ ശക്തികൾക്ക് സഭയെ നശിപ്പിക്കാനായിട്ട് ഒക്കത്തില്ല. പത്രോസ്ലിഹായോട് കർത്താവ് പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം 16:13, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ആ വാക്ക് എന്നർത്ഥമാക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയും സഭയെ സംരക്ഷിക്കുന്നത്. രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഇവിടെ ആ സിംബലിസം പറഞ്ഞേക്കുന്നത്. ഒന്ന്, തിരകിന്മേൽ വഹിച്ചു. രണ്ട്, നദിയെ വായി തുറന്ന് നദിയെ വിഴുങ്ങിക്കളഞ്ഞു എന്നുള്ളതും അത് പ്രധാനപ്പെട്ട കാര്യമാണ്. വീണ്ടും ലാസ്റ്റ് വാക്യം ഇവിടെ, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്ത് മണലിന്മേൽ നിന്നു. ഇത് സൂര്യനെ അണിഞ്ഞ സ്ത്രീ സഭയാണെന്നും എന്നുള്ളതിന്റെ വളരെ സൂചകമാണ്. അവൾ സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവർ. അപ്പം വിശ്വാസം ത്യജിക്കാതെ ജീവിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ ശേഷിപ്പുള്ളവർ എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യമാണ് പീഡകളുടെ നടുവിൽ ഇവരെ കാത്തു സൂക്ഷിക്കുന്നത്. എന്തെല്ലാം അസഹ്യനുമായ പീഡകൾ ഉണ്ടാകുമ്പോഴും ഇവർ അതിന്റെ നടുവിൽ വിശ്വാസം ത്യജിക്കാതെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നു. അങ്ങനെയുള്ളവരാണ് സഭയുടെ യഥാർത്ഥ മക്കൾ. ഇവരാണ് ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിനെ സാക്ഷിക്കുന്നവരും. നമ്മളും ഈ ഒരു അനുഭവത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ ലോകത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള കഷ്ടതകളും പ്രയാസങ്ങളും ഉണ്ട്. അങ്ങനെ ഇല്ലാത്തൊരു മനുഷ്യരുമില്ല. പക്ഷേ അങ്ങനെയുള്ള ലോകത്ത് നമ്മെ സംരക്ഷിക്കുന്ന ഒരു തമ്പുരാൻ കൂടെയുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തോടെ ജീവിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് നമ്മൾ അടുത്ത ആഴ്ച കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെയൊക്കെ ഓർക്കുന്ന സമയമാണ്. നമുക്ക് വേണ്ടി തമ്പുരാൻ യാഗമായതിനെ ഓർക്കുന്ന സമയമാണ്. അതെല്ലാം ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ പരാമർശിക്കുകയുണ്ടായി. നമ്മളെ വിളിച്ച വിളിയെ ഓർക്കുക, നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്തെ ഓർക്കുക. ആ ഒരു സ്ഥാനത്തോട് നീതി പുലർത്തി ജീവിക്കുവാൻ നമുക്ക് ഇടയാകണം. അതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് കഷ്ടതകളൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാനൊരു ക്രൂശുണ്ട്. നമ്മളെക്കാളും നമ്മുടെ വേദനകളിൽ നമ്മളോടൊപ്പമുള്ള ഒരു തമ്പുരാനെയാണ് നമ്മൾ അടുത്ത ആഴ്ച ശുശ്രൂഷകളിലൊക്കെ കാണുന്നത്. നമുക്ക് വേദന വരുമ്പോൾ ഓടി മറയുന്ന തമ്പുരാനല്ല, നിന്റെ വേദനകളിൽ നിന്നോടൊപ്പം ഞാനുണ്ട്. ഞാൻ അനുഭവിച്ച വേദനയുടെ ഒരു ഭാഗം മാത്രമാണ് നീ അനുഭവിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണം. അങ്ങനെ കർത്താവിന്റെ ക്രൂശിലേക്ക് നോക്കി അനുഗ്രഹത്തോടെ നമ്മുടെ അടുത്ത ആഴ്ച ശുശ്രൂഷകളൊക്കെ നയിക്കുവാൻ നമുക്ക് ഇടയാക്കട്ടെ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു പോരാട്ട ജീവിതമാണ്. അത് സാത്താനോടുള്ള പോരാട്ടമാണ്, തിന്മയോടുള്ള പോരാട്ടമാണ്, കഷ്ടതകളോടുള്ള പോരാട്ടമാണ്. അതിന്റെ നടുവിൽ വിശ്വസ്ത സാക്ഷിയായിട്ട് നിൽക്കുവാൻ നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയുമാണ് ഈ 12-ാം അധ്യായത്തിൽ നിന്നുള്ള ചിന്തകള്. ഇനി ഞാൻ ക്വസ്റ്റ്യൻസ് എന്ന് വായിച്ച് പെട്ടെന്ന് ഈ ഭാഗം അവസാനിപ്പിക്കണമെന്നാണ്, സ്വല്പം താമസിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ക്വസ്റ്റ്യൻസ്, 12-ാം അധ്യായത്തിലെ ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് പറയാം. ആദ്യം, ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ സ്വർഗത്തിൽ കാണപ്പെടുന്ന രണ്ട് അടയാളങ്ങൾ, ഒന്ന് സൂര്യനെ അണിഞ്ഞ സ്ത്രീ, രണ്ട് വ്യത്യസ്തതകളോടുകൂടിയ മഹാസർപ്പം. സ്വർഗത്തിൽ കാണപ്പെട്ട സ്ത്രീയുടെ രൂപത്തെ പറ്റി പറയുക. സൂര്യനെ വസ്ത്രമായ അണിഞ്ഞിരിക്കുന്ന സ്ത്രീയുടെ കാൽക്കീഴിൽ ചന്ദ്രനും തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. മഹാസർപ്പത്തിന്റെ രൂപം ഇപ്രകാരം ആയിരുന്നു. മഹാസർപ്പത്തിന് 7 തലയും ഓരോ തലയിലും രാജമുടിയും 10 കൊമ്പുകളും ഉണ്ടായിരുന്നു. സർപ്പത്തിന് തീ നിറം ആയിരുന്നു. സ്ത്രീയുടെ അവസ്ഥ എന്തായിരുന്നു? ഗർഭിണിയായ സ്ത്രീ പ്രസവ വേദന കൊണ്ട് നിലവിളിക്കുകയായിരുന്നു. മഹാസർപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? സർപ്പം അതിന്റെ വാല് കൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-ൽ 1 വലിച്ച് കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. സ്ത്രീ പ്രസവിക്കുന്ന കുട്ടിയെ ഉടൻ തിന്നുകളയുവാനായി അവളുടെ മുമ്പിൽ നിന്നു. സ്ത്രീ പ്രസവിച്ച കുട്ടി ആരായിരുന്നു? ആ കുട്ടിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത്? ആ കുട്ടി മനുഷ്യകുലത്തിന്റെ രക്ഷകനായ മെസ്സിഹ ആയിരുന്നു. കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് ചുരുക്കപ്പെട്ടു. അതിനുശേഷം ആൺകുട്ടിയുടെ അമ്മയുടെ അവസ്ഥ എന്തായിരുന്നു? സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. എന്ത് അധികാരമാണ് നവജാത ശിശുവിന് ഉണ്ടായിരുന്നത്? സകല ജാതികളിലെയും ഇരുമ്പ് കോൾ കൊണ്ട് മേയിക്കുവാനുള്ള അധികാരമാണ് കുട്ടിക്ക് ലഭിച്ചത്. മരുഭൂമിയിൽ സ്ത്രീ താമസിച്ചത് എത്ര ദിവസം? ആരാണ് അവളെ പരിരക്ഷിക്കുന്നതിനുള്ള സ്ഥലം ഒരുക്കിയത്? 1260 ദിവസം അല്ലെങ്കിൽ 3.5 വർഷം ദൈവം അവൾക്കായി മരുഭൂമിയിൽ സ്ഥലം ഒരുക്കി. സ്വർഗത്തിൽ യുദ്ധമുണ്ടായത് ആരൊക്കെ തമ്മിൽ ആയിരുന്നു? യുദ്ധത്തിൽ വിജയം നേടിയത് ആരാ? പ്രധാന ദൂതനായ മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോടും അവന്റെ ദൂതന്മാരോടുമാണ് യുദ്ധം ചെയ്തത്. മീഖായേലും ദൂതന്മാരുമാണ് വിജയിച്ചത്. 11. പഴയ പാമ്പിനുള്ള മറ്റ് പേരുകൾ പിശാച്, സാത്താൻ, മഹാസർപ്പം, ഈ 3 പേരുകളും. മഹാസർപ്പത്തിനും അവന്റെ ദൂതന്മാർക്കും ലഭിച്ച ശിക്ഷ എന്തായിരുന്നു? അവരെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. പിന്നെ സ്വർഗത്തിൽ അവരുടെ സ്ഥലം കണ്ടില്ല. സ്വർഗത്തിൽ എന്ത് തുടങ്ങിയിരിക്കുന്നു എന്നാണ് മഹാശബ്ദം അറിയിക്കുന്നത്. ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും തുടങ്ങിയതോടൊപ്പം ക്രിസ്തുവിന്റെ ആധിപത്യവും സ്വർഗത്തിൽ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയിച്ചത്. സാത്താനെ അപവാദി എന്ന് വിളിക്കാനുള്ള കാരണം, വിശ്വാസികളായ സഹോദരന്മാരെ രാപകൾ ദൈവസന്നിധിയിൽ കുറ്റപ്പെടുത്തുന്നതിനാൽ അവനെ അപവാദി എന്ന ദോഷി എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. സ്വർഗത്തിൽ പ്രവേശനം നേടിയ സഹോദരന്മാർ എങ്ങനെയാണ് പിശാചിനെതിരെ ജയം നേടിയത്? ഭൗമിക ജീവിതകാലത്ത് ജഡീക മരണത്തെ ഭയക്കാത്തവരായ അവർ കുഞ്ഞാടിന്റെ രക്തം നിമിത്തവും തങ്ങളുടെ തന്നെ സാക്ഷി ജീവിതം കൊണ്ടും പിശാചിനെ ജയിച്ചു. സ്വർഗവും സ്വർഗവാസികളും സന്തോഷിക്കുവാനും ഭൂമിക്കും സമുദ്രത്തിനും ഇനിയും കഷ്ടമാണെന്നും മഹാശബ്ദം അറിയിച്ചത് എന്തുകൊണ്ട്? പിശാച് പരാജയപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടത് കൊണ്ട് സ്വർഗത്തിൽ സന്തോഷം. അല്പകാലമേ തനിക്ക് സ്വാതന്ത്ര്യമുള്ളൂ, അല്ലെങ്കിൽ താൻ നശിപ്പിക്കപ്പെടൂ എന്ന് അറിഞ്ഞുകൊണ്ട് ഭൂമിയിൽ നിബന്ധിച്ച പിശാച് അതിക്രോധത്തോടെ ഭൂമിയിലെ മനുഷ്യരിടയിൽ പ്രവർത്തിക്കുന്നതിനാൽ ഇവിടെ കഷ്ടം എന്ന് പറയുന്നു. പിശാചിനാൽ ഉപദ്രവിക്കപ്പെട്ട സ്ത്രീ മരുഭൂമിയിലേക്ക് രക്ഷപ്പെട്ടത് എങ്ങനെ? ദൈവം നൽകിയ കഴുകന്റെ ചിറകുകളാൽ അവൾ മരുഭൂമിയിലേക്ക് പറന്ന് രക്ഷപ്പെട്ടു. മരുഭൂമിയിലെ സുരക്ഷിത സ്ഥാനത്ത് എത്തിയ സ്ത്രീയെ പിശാച് ഉപദ്രവിച്ചത് എങ്ങനെ? അതിൽ നിന്നും അവൾ രക്ഷപ്പെട്ടത് എങ്ങനെ?
പിശാച് തന്റെ വായിൽ നിന്നും നദി പോലെ വെള്ളം ചാടിച്ച് സ്ത്രീയെ ഒഴുക്കിക്കളയുവാൻ ശ്രമിച്ചു. എന്നാൽ ഭൂമി വായ് തുറന്ന് നദിയെ വിഴുങ്ങിക്കളഞ്ഞു. ഇതുകൊണ്ട് സ്ത്രീ രക്ഷപ്പെട്ടു. തന്റെ ഉപദ്രവത്തിൽ നിന്നും രണ്ടാമതും രക്ഷപ്പെട്ട സ്ത്രീയോട് പിശാച് കോപം തീർത്ത് എങ്ങനെ? സ്ത്രീയുടെ സന്തതികളിൽ ദൈവകൽപ്പനവും മാനിക്കുന്നവരും ക്രിസ്തുയേശു നല്ല സാക്ഷ്യം നൽകുന്നവരുമായി ഭൂമിയിൽ ശേഷിക്കുന്ന എല്ലാവരെയും യുദ്ധം ചെയ്യുവാൻ അവൻ കടൽപ്പുറത്ത് ഒരുങ്ങുന്നു. അപ്പം ക്രിസ്തുവിനു വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന, ക്രിസ്തുവിനു വേണ്ടി ജാഗ്രതയോടെ നിൽക്കുന്ന ക്രിസ്തുവിന്റെ യഥാർത്ഥ സാക്ഷികളെയാണ് പിശാച് കൂടുതൽ ഉപദ്രവിക്കുവാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം ഇതിനകത്തുണ്ട്. ഡീറ്റെയിൽ സ്റ്റഡി ആയിട്ട് ഇതിന്റെ വ്യാഖ്യാനം അനുസരിച്ചുള്ള ചില ചോദ്യങ്ങൾ. സൂര്യനെ അണിഞ്ഞ സ്ത്രീ ആരുടെ പ്രതീകം? പൗരസ്ത്യ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനം എന്ത്? വിശുദ്ധ സഭയാകുന്ന മാതാവിന്റെയും ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയാമിന്റെയും പ്രതീകമാണ്. ദൈവപുത്രനെ ഉദരത്തിൽ വഹിച്ച ദൈവമാതാവ് ദൈവപുത്രൻ നിത്യമായി വസിക്കുന്ന സഭയുടെ മുൻകുറിയാണ് എന്നതാണ് പൗരസ്ത്യ പാരമ്പര്യം. രണ്ട് രീതിയിൽ അത് കാണുന്നുണ്ട്. പക്ഷെ കൂടുതൽ പ്രാധാന്യം സഭയിൽ സഭയാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കാറുണ്ട്. സ്ത്രീ പരിശുദ്ധ കന്യകമറിയാമാണ് എന്നുള്ളതിന്റെ വേദപുസ്തക സൂചനകൾ എന്തല്ല? സ്ത്രീ ഇവിടെ സന്തതി പിശാചിന്റെ തല തകർക്കും. 3:15 ക്രിസ്തുവാണ് പിശാചിനെ തകർക്കുന്നത്. രണ്ട് ഹേരോദാവിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അറിയാം യേശു കുഞ്ഞുമായി ഈജിപ്തിലെ മരുഭൂമിയിലേക്ക് ഓടിപ്പോയതിനെ ഓർക്കും. അതിന്റെ ഒരു വ്യാഖ്യാനമായിട്ട് പറയുന്നുണ്ട്. മറ്റാരും തുണയില്ലാത്ത ദൈവം മാത്രം സഹായമുള്ള ഗർഭിണിയായ സ്ത്രീയെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ മറിയാമിനെ സിദ്ധിപ്പിക്കുന്നു. മിസിഹ ദൈവപുത്രൻ ഇരുമ്പ് കോൾ കൊണ്ട് ക്രിസ്തുവിനെ തകർക്കും. സങ്കീർത്തനം 2:9 ഒരു ചിന്തയായിട്ടും അതിനെ കാണാനായിട്ട് വെക്കും. സ്ത്രീ സഭയാണ് എന്നുള്ള ആശയത്തിന് യോഹന്നാൻ മുൻതൂക്കം നൽകിയിരിക്കുന്നു. സ്ത്രീ സഭാമാതാവാണ്. ഇതെങ്ങനെ? വെളിപാട് പുസ്തകത്തിൽ ദൈവജനമായ പഴയ ഇസ്രയേലും പുതിയ ഇസ്രയേലായ സഭയും ഒരേ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് 12 ഗോത്രപിതാക്കന്മാരെയും 12 സ്ത്രീകന്മാരെയും ചേർത്ത് 24 മൂപ്പന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. വെളിപാട് 5:10 യെരുശലേമിനെ ദൈവജനത്തിന്റെ മാതാവായി പറയുമ്പോൾ ഇത് പുതിയ യെരുശലേമായ സഭയ്ക്ക് ബാധകമായ സംബോധനയാണ്. സ്ത്രീയുടെ തലയിലെ കിരീടത്തിന്റെ 12 നക്ഷത്രങ്ങൾ 12 ഗോത്രങ്ങളുടെയും 12 അപ്പോസ്തോലന്മാരെയും അത് സൂചിപ്പിക്കുന്നു. രണ്ട്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ആൺകുട്ടി എന്ന് ക്രിസ്തു ജഡപ്രകാരം ജനിച്ചത് ഇസ്രയേൽ ജനതയിൽ നിന്നുമാണ്. സുവിശേഷം 1-ാം അധ്യായത്തില് പിന്നെ 3-ാം അധ്യായത്തിലും ആ ഒരു വംശാവലിയുടെ ചരിത്രമുണ്ട്. ശിശുവിന്റെ അത്ഭുത ജനനം ഇസ്രയേലിന്റെ പുതുയുഗ പുറവിയായ യേശയ്യാവ് പറയുന്നു. ഇസ്രയേലിന്റെ പിതാവായ യാക്കോബിനെയും കഴുകന്റെ ചെറുകിനാൽ യഹോവ സൂക്ഷിക്കുന്നു. ഇസ്രയേലിനെയും അങ്ങനെ സൂക്ഷിക്കും. ക്രിസ്ത്യാനികളുടെ ഉള്ള പീഡയാണ് ശേഷിക്കുന്ന സ്ത്രീകളുടെ സ്വന്തയോടുള്ള യുദ്ധം എന്ന പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹാസർപ്പത്തെ പറ്റി പറയുന്ന പഴയ നിയമ ഭാഗങ്ങൾ ഏതല്ല? പഴയ നിയമത്തിൽ മഹാസർപ്പത്തിന് പല പേരുകളുണ്ട്. ലിവ്യാദാൻ, റഹബ്, സമുദ്രസർപ്പം, വിദ്രുത വക്രസർപ്പം, കടലിലെ നക്രം, 4-ാമത്തെ സർപ്പം, അതൊക്കെ ലിവ്യാദാൻ. സങ്കീർത്തനം 24:13 സമുദ്രസർപ്പം, ആമോസ് 9:3 വിദ്രുത സർപ്പം, യെശയ്യ 27:1 4-ാമത്തെ നമുക്ക് ദാനിയേൽ 7:24 റഹബ് മഹാസർപ്പം, യെശയ്യ 51:9 ഇതൊക്കെ അതിന്റെ ഭാഗങ്ങളായിട്ട് കാണും. സ്ത്രീ പ്രസവിച്ച കുട്ടിയുമായുള്ള സർപ്പത്തിന്റെ ശത്രുതയുടെ ആന്തരിക അർത്ഥം. സാത്താന് ദൈവത്തോടുള്ള നിത്യ ശത്രുത വേദനയിൽ തുടങ്ങിയതാണ്. അത് ഇപ്പോഴും തുടരുന്നു. നവജാത ശിശു സ്വർഗസിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന ദർശനം നൽകുന്ന സൂചന എന്ന്. ക്രിസ്തുവിന്റെ ജനനവും സ്വർഗാരോഹണവും മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. സാത്താന്റെ പോരാട്ടം വ്യർത്ഥമായി പോയി എന്ന് മനസ്സിലാക്കുവാനാണ് പരസ്യ ശുശ്രൂഷയും പീഡാനുഭവവും മരണവും ഉയർത്തുന്നതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. കുഞ്ഞു ജനിച്ചു, ഉയരത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ സാത്താൻ പരാജയപ്പെട്ടു എന്നുള്ള വലിയ ചിത്രം അവിടെ കാണുന്നുണ്ട്. സാത്താന്റെ പോരാട്ടവും സാത്താന്റെ പരിശ്രമവും എല്ലാം വ്യർത്ഥമായി പോയി എന്ന് അടിവരയിട്ട് ഓർപ്പിക്കാനായിട്ടാണ് എടുക്കപ്പെട്ടു എന്ന് തിരുമാറ്റോട് പറയുക. മീഖായേലിന്റെ വിജയവും സാത്താന്റെ പരാജയവും നൽകുന്ന സൂചന എന്താണ്? ഇതിന് ഉപോത്ബലവുമായി മറ്റു വേദഭാഗങ്ങൾ ഏതെല്ലാം? ദൈവത്തിന്റെ ശക്തി ആത്യന്തികമായി തിന്മയെ ഉന്മൂലനം ചെയ്ത് നശിപ്പിക്കും. ദാനിയൽ 12:1, ലൂക്കോസ് 10:18, ഏശയ്യ 21:1, മത്തായി 16:18. സഹോദരന്മാർ എന്ന് കുർബാനോത്സവം ലാസ്റ്റിൽ പറയുന്നുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് എന്ത്? അത് വിശ്വാസികളെ മുഴുവനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ്. സഭയുടെ പ്രതീകമായ സ്ത്രീയുടെ പുറകെയുള്ള മഹാസർപ്പത്തിന്റെ പ്രയാണം പഴയ ഇസ്രയേൽ ജനത്തിന്റെ ഏതൊക്കെ അനുഭവത്തോടെയാണ് സമാനത പുലർത്തുന്നത്? ഇസ്രയേലിനെ പിന്തുടരുന്ന ഫറവോൻ, കഴുത ചിറകിന്മേൽ ഉള്ള സംരക്ഷണം, ഇസ്രയേലിലെ ആൺകുട്ടികളെ നദിയിൽ ഒഴുക്കിക്കളഞ്ഞ സംഭവം, നദി ഭൂമിയെ വിഴിഞ്ഞ സംഖ്യാപുസ്തകം 16:31, ഇതൊക്കെയാണ് അതിന്റെ സൂചകങ്ങൾ. മഹാനദി നൽകുന്ന സൂചന എന്ത്? അതിശക്തമായ തിന്മയുടെയും കഷ്ടതയുടെയും അടയാളമാണ് നദി. അഗാധ പ്രവാഹങ്ങൾ എന്നെ വളഞ്ഞു. ഇത് വലിയ കഷ്ടതകളെ ഓർക്കുന്നതാണ്. സങ്കീർത്തനം 18:4, യെശയ്യ 43:2. സർപ്പത്തിന്റെ തീ നിറവും 7 രാജമുടിയും നൽകുന്ന സൂചനയുണ്ട്. തീ നിറം സർപ്പത്തിന്റെ മാരക സ്വഭാവവും 7 മുടികൾ ശക്തി ലോകവ്യാപകമായി ഉണ്ടായിരിക്കും എന്നുള്ളതിന്റെയും സൂചനയാണ്. സർപ്പം 3/1 നക്ഷത്രങ്ങളെ വലിച്ചെറിഞ്ഞു എന്നുള്ളതിന്റെ അർത്ഥം എന്ത്? ചില മാലാഹമാരുടെ വീഴ്ചയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. യൂധ 6:9 യൂധയുടെ 9 വാക്യത്തിൽ ശിശുവിന്റെ ഇരുമ്പ് കോൾ എന്നത് എന്തിന്റെ പ്രതീകമാണ്? ക്രിസ്തുവിന്റെ അധികാരത്തിന്റെ ആണ് ഇരുമ്പ് കോൾ. അത് പഴയ സങ്കീർത്തനത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. അത് കർത്താവിന്റെ അധികാരം. ഇരുമ്പ് കോൾ എന്ന് പറയുന്നത് അധികാരത്തിന്റെ. ഭൂമിയിലേക്കുള്ള സാത്താന്റെ പതനത്തെ പറ്റി പറയുന്ന പുതിയ നിയമ ഭാഗം. സാത്താൻ മിന്നൽ പോലെ ഭൂമിയിലേക്ക് നിർവഹിച്ചു. ഇത് വായിച്ചതാണ് ലൂക്കോസ് 10:18. പിശാചിന് സാത്താൻ എന്ന പേര് വരുവാനുള്ള കാരണം, അതിന്റെ വാക്കിന്റെ അർത്ഥം, സാത്താൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം അഡ്വേഴ്സറി, എതിരാളി എന്നുള്ളതാണ്. അവന്റെ പ്രവർത്തനവും അവന്റെ സ്വഭാവം അനുസരിച്ചാണ് ഈ പേര്. സാത്താന്റെ പഴയ നാമം അത് പിശാച് മലയാളത്തില് ഡയാബോലോസ്, ഗ്രീസിലെ ആദൽക്കറസ, സിറിയസിലെ ഡെവിൾ. ഇതിന്റെ അർത്ഥം നുണയൻ, ചതിയൻ എന്നുള്ള ഒരു അർത്ഥമാണ്. ഇത്രയുമാണ് ഞാൻ പഠിപ്പിച്ചതിൽ നിന്നുള്ള ഇന്റർപ്രിറ്റേഷനിൽ നിന്നുള്ള മനസ്സിലായിട്ട് വന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നാളെ നമുക്ക് ക്ലാസ് ഇല്ല. 40-ാം വെള്ളിയാഴ്ചയാണ്, പലയിടത്തും കുർബാനയുണ്ട്, ആളുകളും കാണുകയില്ല. അടുത്ത ആഴ്ച നമുക്ക് അശാനുഭാഴ്ചയാണ്. നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ ചെലവഴിക്കുന്ന, പ്രാർത്ഥനയോട് ചെലവഴിക്കുന്ന നിമിഷങ്ങളാണ്. ഏറ്റവും അനുഗ്രഹരമായിട്ട് നമുക്ക് അത് ചെലവഴിപ്പാനിടയാകട്ടെ. എല്ലാവർക്കും നേരത്തെ ഹാപ്പി ഈസ്റ്റർ ആശംസിക്കുകയും ചെയ്യുന്നു. സന്തമാമാ, വേറെ എന്തെങ്കിലും അനൗൺസ്മെന്റ് ഉണ്ടോ?
ഒന്നുമില്ല. ഇന്ന് കയറാത്തത് ഒന്ന് അറിയിക്കണേ എല്ലാരും. ആദ്യത്തെയും അടുത്ത ആഴ്ചത്തെയും ക്ലാസ് ഇല്ല എന്നുള്ള ഒന്ന് അറിയിക്കണേ എല്ലാരും. ഞാൻ ഇന്ന് ചെയ്യാം അടുത്ത ആഴ്ചത്തെ കാര്യം, പക്ഷെ നാളെ ഇല്ലാന്നുള്ളതും ഒന്ന് അറിയിച്ചതല്ലായിരുന്നു. താങ്ക് യു അച്ഛാ.
പ്രാർത്ഥിക്കാമല്ലോ. അടുത്ത ആഴ്ച ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചു, വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്.
അർച്ചനയിലും വ്യാകരണത്തിലും ഒക്കെ നമ്മൾ ചിലവഴിക്കേണ്ട നിമിഷങ്ങളാണ്. ഒരു പ്രാധാന്യത്തോടെ ആ ഒരു ദിവസത്തെ ആഴ്ച നമുക്ക് ചിലവഴിക്കാനുള്ള ആകട്ടെ. അത് അനുഗ്രഹത്തോടെ നമ്മൾ പ്രാർത്ഥനയോടെ ചിലവഴിക്കുമ്പോഴായിട്ടും സന്തോഷകരമായ ഒരു പുനരുദ്ധാനത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകുന്നത്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും ആ ഒരു പുനരുദ്ധാനത്തിന് സന്തോഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ ഇപ്പോൾ അവസാനിക്കുന്നു. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ളതിൻ്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ശുദ്ധതാവായ പുത്ര, ജയമുള്ളതിൻ്റെ സ്ലീപായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റുഹ, ശുദ്ധമുള്ളതിൻ്റെ കുടിയിരുന്ന സ്വാനങ്ങളായിട്ട് ഞങ്ങളെ മറക്കണമേ. ദൈവമായ കർത്താവിൻ നേരുപുലില്ല ആ സമയത്തും എൻ്റെ ദൈവത്തിൻ്റെ ചെറിയും കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. പിതാവാം ദൈവമേ ഒക്കത്തെ സ്നേഹവും പുത്രതമ്പുരാനെ ഒക്കത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന ഒരു ശുദ്ധാത്മാവേ സുമന്ദോസവും നാമിയവരോടുകൂടെയും ദൈവമേ നടത്തിയ ക്ലാസ്സിനോടും സംബന്ധിച്ചെല്ലാവരോടും പിന്നെ പല നിലകളിൽ നിന്നവർക്ക് നിൽക്കുന്നവരോടും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തനങ്ങളോടും ദൈവമേ അടുത്ത ആഴ്ച ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷകളോടും ഞങ്ങളുടെ ആവശ്യങ്ങളോടും ഭാരങ്ങളോടും ഇടപെടുന്ന നിലയിൽ ഉണ്ടായിരിക്കുമാറാണേ. ഓക്കെ, ഗുഡ് നൈറ്റ് ഓൾ. ബൈ.
ഗുഡ് നൈറ്റ് എവരിവൺ. ബൈ.